ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ജീവിക്കാം സാഭിമാനം സ്പെഷ്യൽ ന്യൂസ് പരമ്പരയുടെ 6 ഭാഗം ഒരു കഥ പറഞ്ഞു തുടങ്ങുകയാണ്. ഒരു ഗർഭസ്ഥ ശിശുവിന്റെ മനോവിചാരങ്ങളാണ് കഥയിലെ ഉള്ളടക്കം. അമ്മയുടെ ഉദരത്തിലെ രക്തത്തിലും ജലത്തിലും കിടക്കുന്ന കുഞ്ഞ് സ്രഷ്ടാവിനോട് ചോദിച്ചു, അല്ലയോ സ്രഷ്ടാവേ, അങ്ങ് എന്നെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടാൻ പോകുകയാണ് എന്ന് അവർ പറയുന്നു. എനിക്കൊരു സംശയം, എന്റെ ഈ ചെറിയ രൂപത്തിൽ എനിക്ക് എങ്ങനെ ഭൂമിയിൽ കഴിയാൻ സാധിക്കും? സ്രഷ്ടാവ് മറുപടി പറഞ്ഞു, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടതില്ല. ഞാൻ സൃഷ്ടിച്ച അനേകം മാലാഖമാരിലൊന്ന് നിനക്കുവേണ്ടി കരുതലോടെ കാത്തിരിക്കുകയാണ്. നിനക്കുവേണ്ടി മാത്രമാണ് ആ മാലാഖ ജീവിക്കുന്നത് തന്നെ. നിന്റെ പിറവിയും കാത്ത് അവരിരിക്കുന്നു. ഉദരത്തിൽ കിടന്ന് തുള്ളിക്കളിച്ച് കുഞ്ഞു വീണ്ടും ചോദിച്ചു, അല്ല, എനിക്കിവിടെ സന്തോഷമാണ്. ഞാനിവിടെ ഇതിനുള്ളിൽ കഴിഞ്ഞാൽ പോരെ? അല്ല, നിന്നെ താരാട്ടുപാടി ഉറക്കാനും ഓമനിച്ചു വളർത്താനും അവിടെ ആ മാലാഖ കാത്തിരിക്കുകയല്ലേ? അവരുടെ സ്നേഹത്തണലിൽ നിനക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും. കുഞ്ഞു വീണ്ടും ചോദിച്ചു, എനിക്കവരുടെ ഭാഷ അറിയില്ലല്ലോ, അവർ പറയുന്നതെന്നും എനിക്ക് മനസ്സിലാവില്ലല്ലോ. സ്രഷ്ടാവ് പറഞ്ഞു, നിന്റെ മാലാഖ നിനക്ക് തേനൂറുന്ന ഭാഷ പകർന്നു തരും. അത് സ്നേഹത്തിന്റെ ഭാഷയായിരിക്കും. ഇങ്ങനെ അനേകം സംശയങ്ങൾ കുഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ കുഞ്ഞ് ചോദിച്ചതിങ്ങനെയാണ്, ഇത്രയുമൊക്കെ കേട്ടപ്പോൾ എനിക്ക് അവരെ കാണാൻ കൊതിയാവുന്നു. ആരാണ് ആ മാലാഖ? എന്താണ് അവരുടെ പേര്? സ്രഷ്ടാവ് പറഞ്ഞു, പേരിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷെ നിനക്ക് അവരെ അമ്മ എന്ന് വിളിക്കാം എന്നായിരുന്നു. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ജൈവബന്ധത്തെക്കുറിച്ചുള്ള ഒരു അയഥാർത്ഥ കഥയാണിതെങ്കിലും ഇതിന്റെ ഗൗരവം സകല ജീവികൾക്കും അറിയാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ജീവിക്കാം സാഭിമാനം പരമ്പരയിൽ ഇത്തരം അമ്മമാരെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. ഏറെ സന്തോഷത്തോടെയും അതിലേറെ കരുതലോടെയും കഴിയേണ്ട ഗർഭിണികൾ ഈ കോവിഡ് കാലത്ത് പ്രവാസലോകത്ത് അനുഭവിച്ച മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച്. ദുബായിൽ കഴിയുന്ന ഒരു കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ശ്രീലത പറയുന്നു.
ഒരു പേഷ്യന്റ്, അവര് പ്രെഗ്നന്റ് ആണിപ്പം, 5 മന്ത്സ് പ്രെഗ്നന്റ്, 3 കുട്ടികളുണ്ട്. അവര് ഹസ്ബൻഡിന് സാലറി കട്ട് ഉണ്ടായി, അതായത് ഇപ്പം ലീവിനാണ്, വിതൗട്ട് പേ. അത് കഴിഞ്ഞ് സാലറി കട്ട് ഉണ്ടാകും. അത് കാരണം അവരൊരു ഡിസിഷൻ എടുത്തു തിരിച്ച് നാട്ടിലേക്ക് പോകാൻ. നാട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ട് അപ്പൊ അവര് ഫ്ലാറ്റ് ഒക്കെ ഹാൻഡ് ഓവർ ചെയ്തു, മക്കളുടെ TC മേടിച്ചു, നാട്ടിലേക്ക് അഡ്മിഷൻസ് മേടിച്ചു. ഒരു ഫ്രണ്ടിന്റെ കൂടെ ഷെയറിങ്ങിലോട്ട് ഒരു റൂമിലോട്ട് മാറി. എപ്പം വേണമെങ്കിലും കോൾ വരാമല്ലോ നാട്ടിലേക്ക് പോകാനും വേണ്ടിയിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ അടുത്ത് നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ട്രാവൽ ചെയ്യാനെല്ലാം മേടിച്ചുകൊണ്ട് പോയൊരു പേഷ്യന്റ് ആണ്. ഇന്നലെ എന്റെ ക്ലിനിക്കിൽ വന്നിരുന്നു. ഇത് പറയാനും വേണ്ടിയിട്ട് ഡോക്ടറെ ഞങ്ങളുടെ ഫാമിലി ഇൻഷുറൻസ് പോയി ഹസ്ബൻഡിന്റെ കമ്പനിന്ന്. ഇപ്പം നാട്ടിലോട്ട് ഇപ്പം പോകുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി കുട്ടി, എന്താ പോകാൻ പറ്റാത്തത്? അപ്പം പറഞ്ഞു, ഇല്ല, നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നാട്ടിൽ ഇപ്പം വരണ്ട, നമ്മൾ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ നാട്ടിലുള്ളവർക്ക്. അത് കാരണം ഫാമിലി മൊത്തം ടാർഗറ്റ് ചെയ്യും, വീടും ടാർഗറ്റ് ചെയ്യും. അത് കാരണം നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പിന്നെ ഞങ്ങളുടെ തീരുമാനം എടുത്തു. എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഡോക്ടറെ ഇപ്പൊ ഇൻഷുറൻസ് ഇല്ല, എനിക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെയാ എനിക്കൊന്ന് ഡെലിവറി പ്ലാൻ ചെയ്യാൻ പറ്റുക? 3 മക്കളുണ്ട്, ഇനി അവരുടെ എഡ്യൂക്കേഷൻ, ഇനിയും സ്കൂള്. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത്, മീൻസ് നമ്മളാരും ചിന്തിക്കുന്നില്ല, ഈ പ്രാക്ടിക്കലായിട്ട് ഓരോ ഫാമിലീസ് അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. വെച്ചാൽ ആരും, നമ്മൾ നാട്ടിലിരുന്നിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ പ്രവാസി വരുന്നു പോകുന്നു അങ്ങനെ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇത്രയും ബാക്ക്ഗ്രൗണ്ട് വർക്ക് കഴിഞ്ഞിട്ടാണ് ഈ പാവപ്പെട്ട ആൾക്കാർ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ഇനി ഇവരിവിടെ നിൽക്കണമെങ്കിൽ ഒന്ന് ആലോചിച്ചാട്ട് എത്ര ബുദ്ധിമുട്ടായിരിക്കും.
അതായത്, കോവിഡിനെ തുടർന്ന് ജോലിക്ക് തന്നെ സ്ഥിരതയില്ലാതെ വരികയും ഇൻഷുറൻസ് ഉൾപ്പെടെ പല ആനുകൂല്യങ്ങളും റദ്ദാക്കപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു ഗർഭിണി ഡോക്ടറോട് തന്റെ അനുഭവം വിവരിച്ചതാണ് ഈ കേട്ടത്. നാട്ടിലുള്ളവർ പലരും ചോദിക്കുന്ന ചോദ്യത്തിന് ഇതാണ് മറുപടി. എന്തിന് നിങ്ങളിപ്പോൾ ഇങ്ങോട്ട് വരുന്നു എന്ന് പലരും ചോദിക്കുന്നില്ലേ? ഇങ്ങനെയൊക്കെയാണ് പല കുടുംബങ്ങളുടെയും ഇപ്പോഴത്തെ പശ്ചാത്തലം. ഇനി ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പ്രസവാനന്തരമുള്ള പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടാകും. 8-ൽ ഒരാൾക്ക് ഇത്തരം ഡിപ്രഷൻ സംഭവിക്കാം. എന്നാൽ ഈ കോവിഡ് കാലത്ത് ഇത് ഇവിടെ വളരെ കൂടുതലായിരുന്നു.
നാട്ടിൽ പോയി പ്രസവിച്ച് കുടുംബസമേതം നിന്ന് കുഞ്ഞിനെ നോക്കി കുഞ്ഞിനൊരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് വരാൻ ഇരുന്ന ആൾക്കാരാണ് ഇവിടെ കുറച്ച് പ്രവാസികളോട് പെട്ടു നിൽക്കുന്ന ഗർഭിണികളായ അമ്മമാര്. അവരുടെ കോൾസ് നമ്മൾ കേൾക്കുമ്പോൾ ശരിക്കും സങ്കടം തോന്നും. ഇപ്പം നമ്മളൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ട്, അത് 1 in 8 നമ്മൾ കാണപ്പെടുന്നതാണ്. പക്ഷെ ഇപ്പൊ ഇച്ചിരൂടെ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാല് നാട്ടിൽ നിന്ന് വരാൻ ആളില്ലായികയും ഇവർക്ക് നാട്ടിൽ പോകാനും പറ്റാതാകുകയും പിന്നെ ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കേണ്ടി വരികയും ഇപ്പോഴത്തെ ഒരു സെൽഫ് ഐസൊലേഷൻ എന്ന് പറഞ്ഞൊരു മോഡിൽ പോയ കാരണം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണം അവര് ഒറ്റപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് വരികയും അത് കാരണം ഉണ്ടാവുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ ഒത്തിരിയുമാണ്.
പ്രസവാനന്തരം ഉണ്ടാകുന്ന വിഷാദ രോഗമാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ. ഗർഭാവസ്ഥയുടെ അവസാനം തൊട്ട് കുഞ്ഞുണ്ടായി ഏതാനും മാസം വരെ നീണ്ടു നിൽക്കുന്ന ഈ മാനസികാവസ്ഥയെ പൊതുവിൽ 3 തിരിക്കാറുണ്ട്: പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. പ്രസവത്തോടെ സ്ത്രീകളിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും കുറവുണ്ടാകുന്നതും സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളുമൊക്കെ വിഷാദരോഗത്തിലേക്കും നിരാശയിലേക്കും നയിക്കുന്നതുമാണിത്. ഒരുപക്ഷെ നമ്മൾ അത്രയൊന്നും ചർച്ച ചെയ്യാത്ത അതിഗൌരവകരമായ മാനസികാവസ്ഥ. പ്രസവശേഷമുള്ള സ്ത്രീകളുടെ സ്വഭാവത്തിലുണ്ടാകുന്ന അസ്വാഭാവികതയെ കുറ്റപ്പെടുത്തുകയും കുത്തിനോവിക്കുകയും ചെയ്യാൻ വെമ്പുന്ന സമൂഹത്തിന് ഇതൊന്നും അത്ര പരിചിതവുമല്ല. ഡോക്ടർ ഒരു പേഷ്യന്റിന്റെ സാഹചര്യം വിശദീകരിക്കുന്നു.
നമുക്കൊക്കെ അറിയാം പ്രഗ്നൻസിക്ക് തൊട്ടു മുമ്പും പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒത്തിരി ഫിസിക്കലി ഒത്തിരി ഹോർമോണൽ ചേഞ്ചസ് നടക്കുന്ന സമയം, അതേപോലെ തന്നെ മെന്റലി. അത് മാത്രമല്ല, ഇപ്പം കുഞ്ഞിന് ഉറക്കം കുറവായിരിക്കും. അപ്പൊ നമുക്ക് ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് കുഞ്ഞിനെ നെയ്പ്പിച്ചിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് കുഞ്ഞിന്റെ സേഫ്റ്റി എപ്പോഴും നമ്മുടെ മനസ്സിനുള്ളിൽ എപ്പോഴും അല്ല, 24 hours നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യമായിരിക്കും. അപ്പം പിന്നെ ഉറങ്ങാൻ പറ്റാതെ ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷമായിട്ട് അല്ലെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. ഞാൻ ഉദാഹരണത്തിന് ഒരു പേഷ്യന്റ് കാര്യം പറയാം. എന്റെ ഒരു പേഷ്യന്റ് 33 weeks പോകാനിരുന്നായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഇന്ത്യയിൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചത്. ഇത് മാർച്ച് ആ സമയത്താണ് കേട്ടോ. അപ്പൊ പോകാൻ പറ്റാതെ പിന്നെ ഇവിടെ തന്നെ ഡെലിവറി ചെയ്തു. ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നു. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന് പനിയായി. അപ്പൊ ഹസ്ബൻഡ് കുറച്ച് ദിവസം സെൽഫ് ഐസൊലേഷനിൽ നിന്ന് പിന്നെ അങ്ങനെയാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഹസ്ബൻഡിനെ നമ്മൾ അഡ്വൈസ് ചെയ്തു, ഹസ്ബൻഡ് സെൽഫ് ഐസൊലേഷനിൽ നിന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോയിട്ട് പിന്നെ ക്വാറന്റൈൻ ഫെസിലിറ്റിയോട്ട് മാറാനും വേണ്ടിയിട്ട് ഗൈഡൻസ് കൊടുക്കുകയും ഹസ്ബൻഡ് അങ്ങ് പോവുകയും ചെയ്തു. അതോടെ ഈ കുട്ടി അങ്ങ് ഒറ്റപ്പെട്ടുപോയി.
ആ ഒറ്റപ്പെടലിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ശ്രദ്ധയോടെ കേൾക്കണം.
ഹസ്ബൻഡ് പോസിറ്റീവ് ആയ കാരണം സഹായിക്കാനും ആളില്ല, മീൻസ് ആരും മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം പുള്ളിക്കാരിക്ക് കണ്ടില്ല. പിന്നെ പുള്ളിക്കാരിക്ക് എല്ലാരും പേടിയായിരുന്നു, ആരെങ്കിലും വീട്ടിലോട്ട് കയറ്റുന്നു, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഞ്ഞിന് കിട്ടുമോ എന്ന്. അത് കാരണം ഒറ്റയ്ക്ക് രാത്രിയിൽ ഉറങ്ങാതെ ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ കുഞ്ഞിനെ നോക്കുമായിരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പം ഒരു ദിവസം ഹസ്ബൻഡ് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്. അങ്ങനെ ഞങ്ങള് കുറച്ച് വോളണ്ടിയേഴ്സിനെ ശേഖരിച്ച് അവിടെ ഇതുവരെ ഒന്ന് ചെന്ന് നോക്കിയപ്പം ഇറ്റ് വാസ് ബാഡ്. ആ കൊച്ച് ഈ കുഞ്ഞിനെ നോക്കുന്നല്ലാതെ ഈ നമ്മൾ പറഞ്ഞ പേഷ്യന്റ് സ്വയമേ ആഹാരം കഴിക്കുകയോ ഒന്ന് കുളിക്കാൻ പോകാനോ ഒന്നും ചെയ്യാതെ ഇങ്ങനെ കാവലിരിക്കുകയാണ്. ഒരു സോംബി പോലെ ആയി കഴിഞ്ഞിരുന്നു.
പിന്നീട് ഡോക്ടറോടൊപ്പം പോയ വോളണ്ടിയറിൽ ഒരാളുടെ വീട്ടിൽ ഈ കുഞ്ഞിനെയും അമ്മയെയും എത്തിക്കുകയും അവരെ പരിചരിക്കുകയും ചെയ്തു. തുടർന്ന് ഭർത്താവ് എത്തിയപ്പോൾ വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തു. ഡോക്ടർ പറയുന്നു,
ഹസ്ബൻഡ് വന്നു, ഞങ്ങളൊക്കെ ഹാപ്പിയായി. നമ്മള് പേഷ്യന്റിനെ ഹസ്ബൻഡിനെ ഹാൻഡ് ഓവർ ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടായതെന്ന് വെച്ചാൽ ഹസ്ബൻഡിനോട് ഭയങ്കര ദേഷ്യം. എന്തിനാന്ന് വെച്ചാൽ ആസ് പാർട്ട് ഓഫ് ദ സൈക്കോസിസ് പോലെ ആയിട്ട് ഷീ തോട്ട് ഇനി ഹസ്ബൻഡ് കാരണം അസുഖം മൂലമായൊരു കുഞ്ഞിനെന്തെങ്കിലും പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ആ പേടിയില് പിന്നെ ഹസ്ബൻഡിനോട് വന്നാൽ കഥ തുറക്കത്തില്ല, പിന്നെ ഹസ്ബൻഡ് പിന്നെ ചാവി എടുത്തോണ്ട് പോയി സ്വയമേ തുറന്ന് കയറിയാൽ ഷീ വുഡ് ഗെറ്റ് ആംഗ്രി വയലന്റ്. പിന്നെ ദെൻ വി ഹാഡ് ടു ഗൈഡ് ദ കപ്പിൾ, അതായത് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് പിന്നെ മെഡിക്കേഷൻസിൽ ഷീ മീൻസ് ഷീ വാസ് പുട്ട് ഓൺ മെഡിക്കേഷൻസ് അൾട്ടിമേറ്റ്.
ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഇങ്ങനെ എത്ര എത്ര ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ആരുമില്ല എന്ന തോന്നലിൽ, രോഗങ്ങൾ ഉണ്ടാകുമോ എന്ന ഭീതിയിൽ, ഒറ്റപ്പെടലിൽ, ഏകാന്തതയിൽ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആധി എത്രയെത്ര ഫ്ളാറ്റുകളിൽ, എത്രയെത്ര ഷെയറിംഗ് അക്കോമഡേഷനുകളിൽ. ആകുലതകളില്ലാതെ ജീവിതം മുന്നേറാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. മനുഷ്യരായ നമ്മൾ മാത്രമാണ് ഇത്ര മനോവേദനകളിൽ തകർന്നു പോകുന്നതും. പലവട്ടം ഓടിയിട്ടും എലിയെ പിടിക്കാൻ കഴിയാതെ വന്നതിലുള്ള സങ്കടം കൊണ്ട് ഒരു പൂച്ചയും ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടിട്ടില്ല. ഇന്ന് കിട്ടിയില്ലെങ്കിൽ നാളെ പിടിക്കാമെന്നേയുള്ളൂ ആ പൂച്ചയ്ക്ക്. എന്നാൽ ഒരു ചെറിയ തോൽവി പോലും സഹിക്കാനാകാതെ ജീവിതം നഷ്ടപ്പെടുത്തിയ എത്ര വാർത്തകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതില്ലാതാക്കണമെങ്കിൽ സാമൂഹിക ബന്ധം ഉണ്ടാകണം, അത് ഊട്ടിയുറപ്പിക്കണം.